പ്രൈസ് ദ ലോർഡ്. സ്നേഹമുള്ളവരെ, യേശുനാഥൻ പഠിപ്പിച്ച സ്വർഗസ്ഥനായ പിതാവ് എന്ന പ്രാർത്ഥനയുടെ അവസാന ഭാഗമാണ് നമ്മളിപ്പോൾ ധ്യാനപൂർവം പഠന വിഷയമാക്കുന്നത്. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ എന്ന യാചനയുടെ വിവിധ വശങ്ങൾ നമ്മൾ പഠിച്ചു ചർച്ച ചെയ്തു. പഴയ നിയമത്തിലും പുതിയ നിയമത്തിലും പ്രലോഭനത്തെക്കുറിച്ച് പറയുന്ന കാര്യങ്ങൾ നമ്മൾ വിശദമായി മനസ്സിലാക്കാൻ ശ്രമിച്ചു. യേശുനാഥനെ തന്നെ പ്രലോഭിപ്പിച്ച ശക്തിയെക്കുറിച്ചും യേശു എപ്രകാരമാണ് പ്രലോഭനത്തെ നേരിട്ടത്, അതിജീവിച്ചത്, വിജയിച്ചത് എന്ന് നമ്മൾ കണ്ടു കഴിഞ്ഞു. ശിഷ്യന്മാർ നേരിടാൻ പോകുന്ന പ്രലോഭനത്തെക്കുറിച്ച് യേശു നൽകിയ മുന്നറിയിപ്പുകൾ, അത് എങ്ങനെ പ്രലോഭനത്തെ അതിജീവിക്കണം എന്ന് യേശു പഠിപ്പിച്ച കാര്യങ്ങൾ, അതും നമ്മൾ ചർച്ചാവിഷയമാക്കി. ഇന്ന് നമ്മൾ പഠിക്കാൻ ചർച്ച ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്, പ്രലോഭനത്തിൽ ഞങ്ങളെ ഉൾപ്പെടുത്തരുതേ എന്ന് ഇന്ന് പ്രാർത്ഥിക്കുമ്പോൾ എന്താണ് നമ്മൾ അർത്ഥമാക്കുന്നത്? ബൈബിളിൽ നിന്ന് ജീവിതത്തിലേക്ക് കടന്നു വരുമ്പോൾ ഈ പ്രാർത്ഥനയ്ക്ക് ഇന്ന് എൻ്റെ ജീവിതത്തിൽ എന്തർത്ഥമുണ്ട് എന്ന് വിചിന്തനം ചെയ്യാനാണ് ഞാനിന്ന് ആഗ്രഹിക്കുക. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ. ഇതിന് മാർഗദർശകമായി രണ്ട് ബൈബിൾ വാക്യങ്ങൾ നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെടുത്താൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. ആദ്യത്തേത് ലൂക്ക എഴുതിയ സുവിശേഷം 8-ാമത്തെ അധ്യായത്തിൽ വിധക്കാരൻ്റെ ഉപമയുടെ വിശദീകരണത്തിൽ പറഞ്ഞു വെക്കുന്നൊരു കാര്യമാണ്. 8-ാം അധ്യായം 14-ാമത്തെ വാക്യം, മുള്ളുകളുടെ ഇടയിൽ വീണത് വചനം കേൾക്കുന്നെങ്കിലും ജീവിത ക്ലേശങ്ങൾ, സമ്പത്ത്, സുഖഭോഗങ്ങൾ എന്നിവ വചനത്തെ ഞെരുക്കിക്കളയുന്നതുകൊണ്ട് ഫലം പുറപ്പെടുവിക്കാത്തവരാണ്. ജീവിത ക്ലേശങ്ങൾ, സമ്പത്ത്, സുഖഭോഗങ്ങൾ, ഇവ ജീവിതം ഫലമണിയാതിരിക്കാൻ, ദൈവവചനം നമ്മുടെ ജീവിതത്തിൽ ഫലം ഉണ്ടാവാതിരിക്കാൻ കാരണമായിത്തീരും എന്ന് യേശു പഠിപ്പിച്ചു. ഇത് തന്നെ മറ്റൊരു രീതിയിൽ യേശു പഠിപ്പിക്കുകയുണ്ടായി. ലൂക്ക എഴുതിയ സുവിശേഷം 21-ാമത്തെ അധ്യായം 34-ാമത്തെ വാക്യത്തിൽ, സുഖലോലുപത, മദ്യാസക്തി, ജീവിത വ്യഗ്രത എന്നിവയാൽ നിങ്ങളുടെ മനസ്സ് ദുർബലമാവുകയും ആ ദിവസം ഒരു കെണി പോലെ പെട്ടെന്ന് നിങ്ങളുടെ മേൽ വന്നു വീഴുകയും ചെയ്യാതിരിക്കാൻ ശ്രദ്ധിക്കുവിൻ. സുഖലോലുപത, മദ്യാസക്തി, ജീവിത വ്യഗ്രത. ദ്രവ്യാഗ്രഹം, ജീവിത വ്യഗ്രത, മദ്യാസക്തി, സുഖലോലുപത, ഇതെല്ലാമാണ് യേശുനാഥൻ നമ്മുടെ മുമ്പിൽ എടുത്തു കാണിക്കുന്ന പ്രലോഭനങ്ങൾ. ഇതിനെക്കുറിച്ച് ജാഗ്രത പാലിക്കണം, ശ്രദ്ധിക്കണം. ഞങ്ങൾ പ്രലോഭനത്തിൽ പെട്ടുപോകാൻ ഞങ്ങളെ അനുവദിക്കരുതേ എന്ന് യേശു പഠിപ്പിക്കുമ്പോൾ പ്രധാനപ്പെട്ട ഒരു കാര്യം, ഈ പ്രലോഭനം വിശ്വാസം നഷ്ടപ്പെടുന്ന സാഹചര്യമാണ് നമ്മൾ കണ്ടു കഴിഞ്ഞു. യേശുവിനെ തള്ളിപ്പറയാൻ, യേശുവിലുള്ള വിശ്വാസം നിഷേധിക്കാൻ പ്രേരകമായി തീരുന്നതാണ്. അത് മതപീഡനമാകാം, വിശ്വാസത്തിന് പിന്നിലെടുക്കേണ്ടി വരുന്ന ക്ലേശങ്ങളും ത്യാഗങ്ങളുമാകാം. അത് എപ്പോഴും സംഭവിക്കാവുന്നൊരു കാര്യമല്ല. എന്നാലും വളരെ അപകടം പിടിച്ചത് കാര്യമാണ് താനും. തീർച്ചയായിട്ടും ഏറ്റവും വലിയ പ്രലോഭനം വിശ്വാസം നഷ്ടപ്പെടുത്തുക എന്നുള്ളതാണ്. പക്ഷേ അനുദിന ജീവിതത്തിൽ ഈ പ്രലോഭനങ്ങൾ മറ്റു രൂപങ്ങളിൽ കടന്നു വരും. അതിനെക്കുറിച്ചാണ് നമ്മളിന്ന് പഠിക്കുന്നത്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം, പ്രലോഭനം നമ്മുടെ മുമ്പിലേക്ക് കടന്നു വരുന്നത് നന്മ ചെയ്യാനുള്ള പ്രേരണ എന്ന രീതിയിലാണ്. തിന്മയെ നന്മയായി ചിത്രീകരിച്ചുകൊണ്ടാണ് പ്രലോഭനം നമ്മളെ നേരിടുന്നത്. ആരും മനഃപൂർവ്വം തിന്മ ചെയ്യാൻ ആഗ്രഹിക്കുന്നവരല്ല. തിന്മ ചെയ്യണമെന്നുള്ള ഉദ്ദേശത്തിലൂടെ ആരും ചിന്തിക്കുന്നുമില്ല, ജീവിക്കുന്നുമില്ല. എനിക്ക് നന്മയായതാണ് ഞാൻ തിരഞ്ഞെടുക്കുക. പക്ഷേ ഈ നന്മ തിരഞ്ഞെടുക്കുന്ന ആ പ്രക്രിയയിൽ എങ്ങനെയോ ഞാനറിയാതെ തിന്മ കടന്നുകൂടുന്നു, അഥവാ തിന്മ എൻ്റെ മുമ്പിൽ നന്മയായി പ്രത്യക്ഷപ്പെടുന്നു. അതാണ് പ്രലോഭനത്തിൻ്റെ പ്രത്യേകത. ബൈബിളിലുടനീളം കാണുന്ന പ്രലോഭനങ്ങളിൽ എല്ലാം വരുന്നത് ഇതാണ്. ഒന്ന്, തിന്മയെ നന്മയായി ചിത്രീകരിക്കുക. തിന്മയെ നന്മയായി ചിത്രീകരിക്കുന്ന നുണയാണ്. പക്ഷേ ആ നുണ സത്യമായി സ്വീകരിക്കാൻ നമ്മൾ പ്രേരിതരാകുന്നു അപ്രകാരമുള്ള പ്രചാരണങ്ങളിലൂടെ. രണ്ട് മൂന്ന് പ്രത്യേക കാര്യങ്ങളിലേക്ക് ശ്രദ്ധ ക്ഷണിക്കാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. നമ്മൾ ഇന്ന് ഏറ്റവും കൂടുതൽ നേരിടുന്ന ഒരു പ്രലോഭനം സമ്പത്തിനെ സംബന്ധിക്കുന്നതാണ്. ദ്രവ്യാഗ്രഹം എന്ന് യേശു ഇതിനെക്കുറിച്ച് പറഞ്ഞു. തീർച്ചയായിട്ടും സമ്പത്ത് ആവശ്യമാണ്. സമ്പത്തില്ലാതെ ജീവിക്കാൻ ആർക്കും സാധിക്കില്ല ഇന്നത്തെ പശ്ചാത്തലത്തിൽ. ജീവിത സന്ധാരണത്തിന് ആവശ്യമായത് മനുഷ്യൻ സമ്പാദിച്ചേ മതിയാവും. ആഹാരം, വസ്ത്രം, പാർപ്പിടം, വിദ്യാഭ്യാസം, രോഗിയായ ശുശ്രൂഷ, വാർദ്ധക്യത്തിൽ സംരക്ഷണം, കയറിക്കിടക്കാനൊരിടം, യാത്ര ചെയ്യാൻ സൗകര്യങ്ങൾ, ഇതെല്ലാം നമുക്ക് ആവശ്യമാണ്. ഇതെല്ലാം സമ്പത്തിൻ്റെ വിവിധ ഭാഗങ്ങളുമാണ്. ഇങ്ങനെ ന്യായമായ ഒരു ആവശ്യം, അത് നേടിയെടുക്കാനുള്ള അവകാശവും മനുഷ്യനുണ്ട്. അധ്വാനത്തിലൂടെ ഉപജീവനം നേടാനായിട്ട് ദൈവം തന്നെ കൽപ്പിച്ചതാണ്. അപ്പോഴേ സമ്പത്തുണ്ടാവുക, സമ്പത്തുണ്ടാക്കുക ഇതാവശ്യമായൊരു കാര്യം തന്നെയാണ്, എല്ലാവർക്കും ഉണ്ടാവണം. പക്ഷേ ഈ നന്മയിലാണ് വലിയൊരു തിന്മ കടന്നുകൂടുന്നത്. എൻ്റെ ജീവസന്ധാരണത്തിനാവശ്യമായവ സമ്പാദിക്കാനുള്ള ശ്രമത്തിൽ എൻ്റെ അയൽക്കാരൻ്റെ ആവശ്യങ്ങൾ ഞാൻ മറന്നു പോകുന്നു. ആദ്യമേ എന്നെപ്പോലെ തന്നെ ആവശ്യമുള്ളവനാണ് എൻ്റെ അയൽക്കാരനെന്ന കാര്യം മറക്കുമ്പോൾ അയൽക്കാരൻ എന്ത് സംഭവിച്ചാലും കുഴപ്പമില്ല, എനിക്ക് എൻ്റെ കാര്യം നടക്കണം എന്ന ചിന്ത കടന്നു വരുന്നു. അതോടൊപ്പം സമ്പാദിക്കാനുള്ള ആഗ്രഹം എൻ്റെ ഒരു ലക്ഷ്യമായി മാറുമ്പോൾ എത്ര സമ്പാദിച്ചാലും എനിക്ക് തൃപ്തിയാവുന്നില്ല. അപ്പോൾ ദ്രവ്യാഗ്രഹം ഒരു വലിയ പ്രലോഭനമായി മാറുന്നു. എൻ്റെ ജീവിതം നിലനിർത്തുക, അതിനാവശ്യമായത് സമ്പാദിക്കുക, സൂക്ഷിക്കുക എന്നതിനുപരി ഈ സമ്പത്ത് തന്നെ ഒരു മൂല്യമായി മാറുന്നു. അതുകൊണ്ടാണ് വിശുദ്ധ പൗലോസ് തിമോത്തിക്ക് എഴുതിയ ഒന്നാം ലേഖനത്തിൽ പറഞ്ഞു വയ്ക്കുക, ദ്രവ്യാഗ്രഹമാണ് എല്ലാ തിന്മകളുടെയും അടിസ്ഥാന കാരണം. 1 തിമോത്തി 6:6-10 വാക്യങ്ങൾ. ഉള്ളതുകൊണ്ട് തൃപ്തിപ്പെടുന്നവന് ദൈവഭക്തി വലിയൊരു നേട്ടമാണ്. കാരണം ഈ ലോകത്തിലേക്ക് നാം ഒന്നും കൊണ്ടുവന്നില്ല, ഇവിടെ നിന്നൊന്നും കൊണ്ടുപോകാനും നമുക്ക് സാധിക്കുകയില്ല. ഭക്ഷണവും വസ്ത്രവും ഉണ്ടെങ്കിൽ അതുകൊണ്ട് നമുക്ക് തൃപ്തിപ്പെടാം. ധനവാന്മാരാകണമെന്ന് ആഗ്രഹിക്കുന്നവർ പ്രലോഭനത്തിലും കെണിയിലും മനുഷ്യനെ അധപ്പതനത്തിലേക്കും നാശത്തിലേക്കും തള്ളിയിടുന്ന നിരവധി വ്യാമോഹങ്ങളിലും നിവദിക്കുന്നു. എന്തെന്നാൽ ധനമോഹമാണ് എല്ലാ തിന്മകളുടെയും അടിസ്ഥാന കാരണം. മനുഷ്യൻ നേരിടുന്ന ഏറ്റവും വലിയ പ്രലോഭനമായിട്ടാണ് വിശുദ്ധ പൗലോസ് ഇതെടുത്തു കാണിക്കുക. നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വരുമ്പോൾ നമുക്കറിയാം ഈ ധനമോഹത്തിൻ്റെ പേരിൽ ചെയ്തു കൂട്ടുന്ന അതിക്രമങ്ങൾ എത്രയെന്ന്. ഒരു ഭാഗത്ത് ഒരു നേരത്തെ ആഹാരത്തിന് പോലും വഴിയില്ലാതെ മനുഷ്യൻ വിശന്നു പൊരിയുമ്പോൾ, ജനകോടികൾ തന്നെ പട്ടിണിയാലും മരിക്കുമ്പോൾ, മറുഭാഗത്ത് എത്ര കിട്ടിയാലും തൃപ്തിയാവാത്ത വിധത്തിൽ സ്വത്ത് വാരിക്കൂട്ടുന്ന മനുഷ്യർ, അത് വ്യക്തികളാവാം, സമൂഹങ്ങളാകാം, സമുദായങ്ങളാവാം, അവരെന്ത് സംഭവിക്കുന്നു എന്ന് ചോദിക്കാതെ ഏറ്റവും കൂടുതൽ സമ്പാദിക്കാനുള്ള ശ്രമം ഇന്ന് വർദ്ധിച്ചു വരുന്നതേയുള്ളൂ. പ്രത്യേകിച്ചും ഈ വ്യവസായവൽക്കരണത്തിൻ്റെ, ആഗോളവൽക്കരണത്തിൻ്റെ എല്ലാം വെളിച്ചത്തിൽ കൂടുതൽ സമ്പാദിക്കാനുള്ള സാധ്യതയുണ്ടായപ്പോൾ എത്രയും കൂടുതൽ എത്രയും കുറഞ്ഞ സമയം കൊണ്ട് സമ്പാദിക്കാനായിട്ട് ശ്രമിക്കുന്നു. ഇതൊരു വലിയ പ്രലോഭനമായിത്തീരുന്നു. എല്ലാവർക്കും ആവശ്യമായത് ഈ ഭൂമിയിലുണ്ട്. പക്ഷേ എല്ലാവരുടെയും ആർത്തി തൃപ്തിപ്പെടുത്താൻ മാത്രം ഈ ഭൂമിയിലുണ്ടാവില്ല. ഈ ഭൂമിയിലെ പരിമിതമായ വിഭവങ്ങൾ ചുരുക്കം പേര് സ്വന്തമാക്കി വയ്ക്കുമ്പോൾ അനേകം പേർക്ക് ലഭിക്കാതെ പോകുന്നു. അവരുടെ പട്ടിണി മരണം പോലും ആരംഭിക്കുകയായി. അപ്പോൾ അയൽക്കാരനെ പരിഗണിക്കാതെ സ്വത്ത് സമ്പാദിക്കാൻ ഉള്ള ശ്രമം വലിയ പ്രലോഭനമായിത്തീരും. അത് ഏറിയോ കുറഞ്ഞോ ഇരിക്കും. സമ്പത്ത് വർദ്ധിക്കുന്തോറും വർദ്ധിപ്പിക്കാനുള്ള ത്വരയും കൂടുന്നു. ഇങ്ങനെ സമ്പത്തിനോടുള്ള ആസക്തി, അത് ഒരു വലിയ പ്രലോഭനമായി തിരിച്ചറിയുക. വിശുദ്ധ പൗലോസ് പഠിപ്പിച്ചതുപോലെ ഉള്ളതുകൊണ്ട് തൃപ്തിപ്പെടാൻ, അത്യാവശ്യം കാര്യങ്ങൾ കൊണ്ട് തൃപ്തിപ്പെടാനായിട്ട് മനുഷ്യൻ പഠിക്കുക. ആർത്തിയെ തൃപ്തിപ്പെടുത്തുകയല്ല, കിട്ടുന്നത് കൊണ്ട് അത്യാവശ്യങ്ങൾ പരിഹരിച്ചുകൊണ്ട് തൃപ്തരാവാൻ ശ്രമിക്കുമ്പോൾ ഈ പ്രലോഭനത്തെ നേരിടാൻ സാധിക്കും. ഇതിനൊരു കാഴ്ചപ്പാട് ആവശ്യമാണ്. എന്താണ് എന്നെ സംതൃപ്തനാക്കുന്നത്? എന്ത് കിട്ടിയാലാണ് എനിക്ക് തൃപ്തിയാവുക? എൻ്റെ സന്തോഷവും സംതൃപ്തിയും എന്തിനാണ് അടങ്ങിയിരിക്കുന്നത്? അതിനെക്കുറിച്ച് ഓരോരുത്തരും വ്യക്തമായി മനസ്സിലാക്കണം, അറിയണം. പണം ഒരു വലിയ പ്രലോഭനമായി തീരാം. അതുപോലെ തന്നെ പ്രലോഭനങ്ങളുണ്ടാവാം സമൂഹത്തിൽ. അധികാരം മറ്റൊരു പ്രലോഭനമാണ്. അധികാരമുണ്ടായേ മതിയാവും. ഏത് ചെറിയ സമൂഹമാണെങ്കിലും സംഘടനയാണെങ്കിലും അതിനൊരു തലവനുണ്ടാവണം, അതിൽ അംഗങ്ങൾ അനുസരിക്കണം, നിയമങ്ങളും ചട്ടക്കൂടുകളും എല്ലാം ഉണ്ടാകണം. പക്ഷേ ഈ അധികാരം ജനത്തിൻ്റെ നന്മയ്ക്ക് വേണ്ടിയുള്ള സേവനമായി പരിഗണിക്കാതെ മറ്റുള്ളവരുടെ മേൽ ആധിപത്യം സ്ഥാപിക്കാനും സ്വന്തം പ്രശസ്തിയും പ്രൗഢിയും വർദ്ധിപ്പിക്കാനുമുള്ള ഒരു സൗകര്യമായി തീരുമ്പോൾ ആ അധികാരം തന്നെ ഒരു പ്രലോഭനമായി മാറുകയാണ്. നമുക്കറിയാം തിരഞ്ഞെടുപ്പുകൾ വരുമ്പോൾ സംഭവിക്കുന്നത്. അത് ഏറ്റവും ചെറിയ ഒരു സംഘടനയുടെ തിരഞ്ഞെടുപ്പാവട്ടെ, അതല്ലെങ്കിൽ ഒരു ബാങ്കിൻ്റെ തിരഞ്ഞെടുപ്പാവട്ടെ, സൊസൈറ്റിയുടെ തിരഞ്ഞെടുപ്പാവട്ടെ, അഥവാ രാഷ്ട്രീയ പാർട്ടികളിൽ നടക്കുന്ന ഉൾപാർട്ടി തിരഞ്ഞെടുപ്പോ രാഷ്ട്രത്തിൻ്റെ തിരഞ്ഞെടുപ്പോ എന്തുമാകട്ടെ, എല്ലായിടത്തും നടക്കുന്നത് അധികാരം പിടിച്ചെടുക്കാനുള്ള ശ്രമമാണ്. അതിനുവേണ്ടി എന്തു മാർഗവും ഉപയോഗിക്കാം എന്ന നിലപാടിലേക്ക് വരുന്നു. അധികാരം സേവനമാണ് എന്ന് യേശു പഠിപ്പിച്ച ആ ധർമ്മം മറന്ന് അധികാരം മറ്റുള്ളവരുടെ മേൽ ആധിപത്യം സ്ഥാപിക്കാനുള്ള ഒരു ഉപാധിയായി പരിണമിക്കുമ്പോൾ അധികാരം തന്നെ ഒരു പ്രലോഭനമായിത്തീരുന്നു. അതുകൊണ്ടാണല്ലോ യേശു അതിന് ഏറ്റവും വലിയൊരു പ്രതിവിധിയായിട്ട് എടുത്തു കാണിച്ചത്. അന്ത്യത്താഴവേളയിൽ അധികാരത്തിൻ്റെ അടയാളമായ പുറങ്കുപ്പായം ഉരിഞ്ഞുവെച്ച് അടിമയുടെ അടയാളമായ അരക്കച്ചയെടുത്ത് ചുറ്റി ശിഷ്യന്മാരുടെ മുമ്പിൽ മുട്ടുകുത്തി അവരുടെ കാലുകൾ കഴുകിത്തുടച്ചു. അടിമ ചെയ്ത ജോലി. അതിനുശേഷം യേശു പറഞ്ഞു, ഞാൻ നിങ്ങൾക്കൊരു മാതൃക നൽകിയിരിക്കുന്നു. നിങ്ങളെന്നെ ഗുരുവെന്നും നാഥനെന്നും വിളിക്കുന്നു. അത് ശരിയാണ്, ഞാൻ നിങ്ങളുടെ ഗുരുവും നാഥനുമാണ്. നിങ്ങളുടെ ഗുരുവും നാഥനുമായ ഞാൻ നിങ്ങളുടെ പാദങ്ങൾ കഴുകിയെങ്കിൽ നിങ്ങളും പരസ്പരം പാദങ്ങൾ കഴുകാൻ തയ്യാറാകണം. വലിയവനാകാൻ ആഗ്രഹിക്കുന്ന ആ പ്രവണത വിട്ട് ചെറിയവനാവാൻ ശ്രമിക്കുക. ആരാണ് വലിയവനെന്ന് ചോദ്യത്തിന് യേശു കൊടുത്ത മാതൃക നമുക്കറിയാമല്ലോ, ഉത്തരം നമുക്കറിയാമല്ലോ. ഒരു ശിശുവിനെ എടുത്തു കാണിച്ചുകൊണ്ടാണ്, ഈ ശിശുവിനെ പോലെ സ്വയം ചെറുതാകുന്നവനാരോ അവനാണ് ഏറ്റവും വലിയവൻ. അപ്പോൾ വലുപ്പത്തെക്കുറിച്ചുള്ള കാഴ്ചപ്പാടിൽ മാറ്റമുണ്ടാകണം. പ്രലോഭനം വരുന്നത് നന്മയെ തിന്മയായി ചിത്രീകരിച്ചുകൊണ്ടാണ്, അല്ലെ? തിന്മയെ നന്മയായി ചിത്രീകരിച്ചുകൊണ്ട് ദാസ്യവേല ചെയ്യുന്നത് തിന്മയാണെന്ന് എങ്ങനെ ഒരു ധാരണ കടന്നു വന്നു? ഏറ്റവും വലിയ സേവനം അനുഷ്ഠിക്കുന്നത് ഏറ്റവും തലപ്പത്തുള്ളവനാണെന്ന് ചിന്ത കടന്നു വന്നു. താഴെയുള്ളവനും വലിയ മൂടിലുള്ളവനും എന്നുള്ള വ്യത്യാസങ്ങൾ കടന്നു വന്നു. ഈ കാഴ്ചപ്പാട്, സമൂഹത്തിലെ ഈ ശ്രേണീബദ്ധത, പല പടികളായി മനുഷ്യനെ കാണുന്ന ആ നിലപാട് മാറ്റിയെങ്കിലേ ഈ പ്രലോഭനത്തിൽ നിന്ന് നമുക്ക് മോചനം നേടാൻ സാധിക്കുകയുള്ളൂ. ദ്രവ്യാഗ്രഹം, അധികാരത്തിന് വേണ്ടിയുള്ള മോഹം, ഇത് രണ്ടും വലിയ പ്രലോഭനങ്ങളാണ് നമ്മൾ കണ്ടു. ഒരുപക്ഷെ അതുപോലെ തന്നെ അതിനേക്കാൾ വലിയ ഒരു പ്രലോഭനമായി തീരുന്നതാണ് ദൈവം നൽകിയ ഏറ്റവും വലിയ കഴിവായ സന്താന ഉൽപ്പാദന ശക്തി. ദൈവം മനുഷ്യനെ സ്ത്രീയും പുരുഷനുമായി സൃഷ്ടിച്ചത് അവർ പരസ്പരം ഇണയും തുണയുമായി കഴിയുകയും തങ്ങളെപ്പോലുള്ള കുഞ്ഞുങ്ങൾക്ക് ജന്മം നൽകി ദൈവത്തിൻ്റെ പ്രതിച്ഛായ കൊണ്ട് ഈ ലോകം നിറയ്ക്കുകയും ചെയ്യുക എന്ന ലക്ഷ്യത്തോടുകൂടിയാണ്. ഉൽപ്പത്തി പുസ്തകം 1-ാം അധ്യായം 26-28 വരെയുള്ള വാക്യങ്ങളിൽ ഇത് വ്യക്തമായി പറയുന്നുണ്ട്. ദൈവം അവരെ ദൈവത്തിൻ്റെ ഛായയിലും സദൃശ്യത്തിലും സൃഷ്ടിച്ചു, സ്ത്രീയും പുരുഷനുമായി സൃഷ്ടിച്ചു. അതിനുശേഷം അവരെ അനുഗ്രഹിച്ചു, പറഞ്ഞു, സന്താനപുഷ്ടിയുള്ളവരായി പെരുകി ഭൂമിയിൽ നിറഞ്ഞ് അതിനെ കീഴടക്കുവിൻ. സ്ത്രീയും പുരുഷനുമായിരിക്കുക എന്നത്, മനുഷ്യൻ സ്ത്രീയും പുരുഷനുമായിരിക്കുക എന്നത് ദൈവത്തിൻ്റെ പദ്ധതിയുടെ തന്നെ ഭാഗമാണ്. അവർ പരസ്പരം സ്നേഹിക്കണം, അംഗീകരിക്കണം, പരസ്പരം സ്വീകരിക്കണം. ലൈംഗിക ബന്ധത്തിലൂടെ അവർ ഒന്നായി തീരണം, ഒരു പുതുജന്മ ജീവന് ജന്മം കൊടുക്കണം. ഇത് ദൈവത്തിൻ്റെ പദ്ധതിയാണ്. ദൈവം ആദാമിൽ നിന്ന് എടുത്ത വാരിയല്ലുകൊണ്ട് ഒരു സ്ത്രീക്ക് രൂപം കൊടുത്ത് ആ സ്ത്രീയെ ആദാമിന് മുമ്പിൽ കൊണ്ടുവന്നപ്പോൾ അവൻ പറഞ്ഞു, ഒടുവിലിതാ എൻ്റെ അസ്ഥിയിൽ നിന്നുള്ള അസ്ഥിയും മാംസത്തിൽ നിന്നുള്ള മാംസവും. നരനിൽ നിന്ന് എടുക്കപ്പെട്ടതിനാൽ ഇവൾ നാരി എന്ന് വിളിക്കപ്പെടും. അവരിനി രണ്ടല്ല, ഒന്നായിരിക്കും, ഒരു ശരീരമായിരിക്കും. ഇങ്ങനെ ഇണയും തുണയുമായി പരസ്പരം കൊടുത്തും സ്വീകരിച്ചും ജീവന് ജന്മം നൽകാനുള്ള ആ ഒരു ദൗത്യം ദൈവം നൽകിയതാണ് മനുഷ്യന്. പക്ഷേ ഏറ്റവും പരിശുദ്ധമായ ഈ ദൗത്യത്തിൽ തന്നെ പ്രലോഭനങ്ങൾ കടന്നുകൂടുകയായി. ഒരു സ്ത്രീയും ഒരു പുരുഷനും തമ്മിലുള്ള അഭേദ്യമായ മരണം വരെ ഒരുമിച്ച് നിൽക്കുന്ന ബന്ധമാണ് വിവാഹം. പക്ഷേ വിവാഹത്തിനപ്പുറത്ത് ലൈംഗികത മറ്റൊരു വലിയ പ്രലോഭനമായി മാറുന്നു. മനുഷ്യൻ മനുഷ്യനെ ഉപകരണമാക്കാൻ, തൻ്റെ സുഖ സൗകര്യങ്ങൾക്ക് വേണ്ടി, തൻ്റെ ഭോഗാസക്തിക്ക് തൃപ്തി വരുത്താൻ വേണ്ടി ഉപകരണമാക്കി മാറ്റുമ്പോൾ ദൈവം നൽകിയ പ്രത്യുൽപാദനമെന്ന ഇണയും തുണയുമെന്ന ആ വലിയ ദാനം ദുരുപയോഗിക്കപ്പെടുകയായി. അപ്പോൾ ലൈംഗികത വലിയ പ്രലോഭനമായി മാറുകയാണ്. ഇന്ന് നമ്മുടെ സമൂഹത്തെ അടക്കി ഭരിക്കുന്ന ഒരു വലിയ പ്രലോഭനമാണിതെന്ന് നമുക്കറിയാം. അതിനുവേണ്ടി സ്ത്രീകളെ ഉപകരണമാക്കാൻ മടിക്കാത്തൊരു സമൂഹമാണ്. കൊച്ചു കുഞ്ഞുങ്ങളെപ്പോലും ഉപയോഗിക്കാൻ തയ്യാറാകുന്ന ഒരു സമൂഹം. സ്ത്രീയുടെ ശരീരത്തെ ഒരു വിൽപ്പന ചരക്കാക്കി മാറ്റുന്ന, സകല കമ്പനിക്കാരുടെയും പരസ്യത്തിനു വേണ്ടിയുള്ള പ്രദർശന വസ്തുവാക്കി മാറ്റുന്ന ആ ഒരു വലിയ പ്രലോഭനം നമ്മൾ തിരിച്ചറിയേണ്ടതുണ്ട്. ദൈവം നൽകിയ മഹത്വത്തെ തിരസ്കരിച്ചുകൊണ്ട് മറ്റുള്ളവരെ പാപത്തിലേക്ക് തിന്മയിലേക്ക് നയിക്കുന്ന ഉപകരണമായി തീരാൻ ഒരു സഹോദരിയും ഒരു സഹോദരനും നിന്നുകൊടുക്കരുത്. പക്ഷേ ഇവിടെ തന്നെയാണ് ഏറ്റവും വലിയ പ്രലോഭനം നടക്കുന്നത്. നമുക്കറിയാം ഇതിനെക്കുറിച്ച് വിശുദ്ധ യോഹന്നാൻ എഴുതിയ 1-ാം ലേഖനം 2-ാം അധ്യായം 15-17 വരെയുള്ള വാക്യങ്ങൾ ഇപ്രകാരം പറയും. ലോകത്തെയോ ലോകത്തിലുള്ള വസ്തുക്കളെയോ നിങ്ങൾ സ്നേഹിക്കരുത്. ആരെങ്കിലും ലോകത്തെ സ്നേഹിച്ചാൽ പിതാവിൻ്റെ സ്നേഹം അവനുണ്ടായിരിക്കുകയില്ല. എന്തെന്നാൽ ജഡത്തിൻ്റെ ദുരാശ, കണ്ണുകളുടെ ദുരാശ, ജീവിതത്തിൻ്റെ അഹന്ത, ഇങ്ങനെ ലോകത്തിലുള്ള ഒന്നും പിതാവിൻ്റെതല്ല, പ്രത്യുത ലോകത്തിൻ്റെതാണ്. ലോകവും അതിൻ്റെ മോഹങ്ങളും കടന്നുപോകുന്നു, ദൈവഹിതം പ്രവർത്തിക്കുന്നവരാകട്ടെ എന്നേക്കും നിലനിൽക്കുന്നു. എൻ്റെ പ്രവർത്തനം, എൻ്റെ വസ്ത്രധാരണം, എൻ്റെ സംസാര രീതി എന്തുമാവട്ടെ, അത് മറ്റൊരാളെ പാപത്തിലേക്ക് നയിക്കുന്നതാവരുത്. ദൈവം നൽകിയ വിശുദ്ധമായ ശരീരം, ദൈവത്തിൻ്റെ ആലയമായ ശരീരം മറ്റുള്ളവരെ പ്രലോഭനത്തിലേക്ക് നയിക്കാൻ, പാപത്തിൽ വീഴിക്കാനുള്ള ഒരു ഉപകരണമായി ആരും ഉപയോഗിക്കരുത്. അത് വലിയൊരു കൽപ്പനയാണ്. തമ്പുരാൻ വളരെ കർശനമായ നൽകിയ ഒരു കൽപ്പനയും. വിശുദ്ധ മത്തായി എഴുതിയ സുവിശേഷം 18-ാമത്തെ അധ്യായം 6 മുതൽ 9 വരെയുള്ള വാക്യങ്ങളിൽ യേശു ഇതിനെക്കുറിച്ച് ശക്തമായ താക്കീത് നൽകുന്നതായി രേഖപ്പെടുത്തിയിട്ടുണ്ട്. എന്നിൽ വിശ്വസിക്കുന്ന ഈ ചെറിയവരിൽ ഒരുവന് ദുഷ്പ്രേരണ നൽകുന്നവൻ ആരായാലും അവന് കൂടുതൽ നല്ലത് കഴുത്തിലൊരു വലിയ തിരികല്ല് കെട്ടി കടലിൻ്റെ ആഴത്തിൽ താഴ്ത്തപ്പെടുകയായിരിക്കും. പ്രലോഭനങ്ങൾ നിമിത്തം ലോകത്തിന് ദുരിതം. പ്രലോഭനങ്ങൾ ഉണ്ടാകേണ്ടതാണ്, എന്നാൽ പ്രലോഭന ഹേതുവാകുന്നവന് ദുരിതം. നിന്റെ കൈയോ കാലോ നിനക്ക് പാപഹേതുവാകുന്നെങ്കിൽ അത് വെട്ടിയെറിഞ്ഞു കളയുക. ഇരു കൈകളും കാലുകളുമുള്ളവനായി നിത്യാത്മ അറിയപ്പെടുന്നതിനേക്കാൾ നല്ലത് അംഗഹീനനോ മുടന്തനോ ആയി ജീവനിലേക്ക് പ്രവേശിക്കുന്നതാണ്. ഇത്രയും ശക്തമായ ഭാഷയിലാണ് യേശു പ്രലോഭന കാരണങ്ങളെക്കുറിച്ച് താക്കീത് നൽകുന്നത്. കഴുത്തിൽ തിരികല്ല് കെട്ടി, വലിയ ഭാരമുള്ള കല്ല് കെട്ടി കടലിൻ്റെ ആഴത്തിൽ താഴ്ത്തപ്പെടുന്നതാണ്. ഇനി ഒരിക്കലും അവൻ പൊങ്ങി വരാതെ നിത്യമായി മരിക്കുന്നതാണ് മെച്ചം. മറ്റുള്ളവരെ പാപത്തിലേക്ക് നയിക്കുന്നതിനേക്കാൾ പ്രലോഭനത്തിന് ഉപകരണമായി തീരാൻ നമ്മൾ അനുവദിക്കരുത്, വിട്ടുകൊടുക്കരുത്. യാക്കോബ് എഴുതിയ ലേഖനത്തിൽ പറഞ്ഞു വയ്ക്കുന്നുണ്ട് പ്രലോഭനത്തിൻ്റെ കാരണത്തെക്കുറിച്ച്. യാക്കോബ് എഴുതിയ ലേഖനം 1-ാമത്തെ അധ്യായം 12-13 മുതൽ 15 വരെയുള്ള വാക്യങ്ങൾ. പരീക്ഷിക്കപ്പെടുമ്പോൾ താൻ ദൈവത്താലാണ് പരീക്ഷിക്കപ്പെടുന്നതെന്ന് ഒരുവനും പറയാതിരിക്കട്ടെ. ഓരോരുത്തരും പരീക്ഷിക്കപ്പെടുന്നത് സ്വന്തം ദുർമോഹങ്ങളാൽ വശീകരിക്കപ്പെടുമ്പോഴാണ്. ദുർമോഹം ഗർഭം ധരിച്ചു പാപത്തെ പ്രസവിക്കുന്നു, പാപം പൂർണ്ണ വളർച്ച പ്രാപിക്കുമ്പോൾ മരണത്തെ ജനിപ്പിക്കുന്നു. ദുർമോഹങ്ങളാണ് പ്രലോഭനത്തിലേക്ക് നയിക്കുന്നത്. നന്മയെ തിന്മയായി ചിത്രീകരിച്ചുകൊണ്ട്, തിന്മയെ നന്മയായി ചിത്രീകരിച്ചുകൊണ്ട്, അത് ലൈംഗിക ആസക്തിയാവാം, ഭോഗാസക്തിയാവാം, ഭക്ഷണത്തിനോടുള്ള ആർത്തിയാവാം, പാനീയത്തോടുള്ള ആർത്തിയാവാം. സകലവിധ മാധ്യമങ്ങൾ ഉപയോഗിച്ച് ഇന്ന് മദ്യത്തിന് പ്രചാരം കൊടുത്തുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടമാണ്. പ്രത്യേകിച്ച് നമ്മുടെ കേരളത്തിൽ അടുത്ത കാലത്ത് കണക്കുകൾ പറയുകയുണ്ടായി 10,000 കോടി രൂപയോളം ഒരു വർഷം കേരളക്കാരൻ മദ്യപാനത്തിന് വേണ്ടി ചിലവഴിക്കുന്നുണ്ടെന്ന്. ഭീമമായ ഒരു തുക. അനേകായിരം അഥവാ ലക്ഷക്കണക്കിന് കുടുംബങ്ങളെ പട്ടിണിയിലാക്കുകയും അനേകരുടെ ആയുസ് തന്നെ നശിപ്പിക്കുകയും ചെയ്യുന്ന ഈ ഭീകര ദുരന്തം എങ്ങനെയോ സർക്കാർ തന്നെ അംഗീകരിച്ചുകൊണ്ട് പ്രോത്സാഹിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. തിന്മയുടെ ശക്തി വ്യാപിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ലോകത്താണ് നമ്മൾ ജീവിക്കുക. പ്രലോഭനങ്ങളെ തിരിച്ചറിയണം. ഒരു സ്മോൾ അടിച്ചതുകൊണ്ട് കുഴപ്പമില്ല എന്ന് പറഞ്ഞ് തുടങ്ങുന്ന മദ്യപാനം അവസാനം കുടുംബത്തെയും ആരോഗ്യത്തെയും നശിപ്പിക്കുന്ന ഒരു പതനം വരെ എത്തി നിൽക്കുന്നു. അതിനേക്കാളും വലിയ ഭീകരമായ പ്രലോഭനമാണ് നമുക്കറിയാം മയക്കുമരുന്നുകളുടെ പ്രലോഭനം. ഏതെല്ലാം രീതിയിലാണ് തിന്മയുടെ ശക്തി നമ്മളെ കടന്ന് ആക്രമിക്കുന്നത് എന്നതിനെക്കുറിച്ച് ബോധമുണ്ടാവണം. മാതാപിതാക്കന്മാരും മക്കളും ഒരുമിച്ച് ചിന്തിക്കേണ്ട കാര്യം, എൻ്റെ ജീവിത രീതി, എൻ്റെ പ്രവർത്തന ശൈലി മറ്റുള്ളവർക്ക് പ്രലോഭനത്തിന് കാരണമാകരുത്. നേരിടുന്ന പ്രലോഭനങ്ങൾ വേറെയുമുണ്ട്. നന്മ ചെയ്യാനുള്ള പ്രേരണ പലപ്പോഴും പ്രലോഭനമായി തീരാം. അത് പ്രത്യേകിച്ചും ഒരുപാട് നന്മ ചെയ്യാനായിട്ട് ആഗ്രഹിക്കുന്ന വ്യക്തികൾ. സുവിശേഷ പ്രഘോഷകരുടെ തന്നെ ഉദാഹരണമെടുക്കാം. ചില വ്യക്തികൾ ജീവിതം മുഴുവനും സുവിശേഷ പ്രഘോഷണത്തിന് വേണ്ടി മാറ്റിവെക്കുകയാണ്. സ്വന്തം ഉത്തരവാദിത്വത്തെ പലപ്പോഴും മറന്നുകൊണ്ട് തന്നെ ഒരു കുടുംബമുണ്ടെന്നുള്ള കാര്യം മറന്ന്, ഭാര്യയുടെയും മക്കളുടെയും വൃദ്ധരായ മാതാപിതാക്കളുടെയും ഉത്തരവാദിത്വമുണ്ട് എന്നുള്ള കാര്യം പോലും മറന്ന് ജീവിതകാലം മുഴുവനും സുവിശേഷ പ്രഘോഷണത്തിനായിട്ട് ഇറങ്ങിത്തിരിക്കുമ്പോൾ വഴിയാധാരമാകുന്ന കുടുംബത്തെക്കുറിച്ച് അവർ ചിന്തിക്കുന്നേയില്ല. നന്മ ചെയ്യാനുള്ള പ്രേരണയും ചിലപ്പോൾ പ്രലോഭനമായി മാറാം. നന്മ ചെയ്യുക എന്നതാണ് വാസ്തു രോഗീ ശുശ്രൂഷ. ആശുപത്രികളും സ്കൂളുകളും ഒക്കെ ഉണ്ടാക്കുന്നത് നല്ലൊരു കാര്യമാണ്. പക്ഷേ ഇതും പലപ്പോഴും പ്രലോഭനമായി മാറാം. കഴിവിനപ്പുറത്തുള്ള സ്ഥാപനങ്ങളെ പടുത്തുയർത്താൻ ശ്രമിക്കുമ്പോൾ എല്ലാ അനീതികൾക്കും കൂട്ടുനിൽക്കാനും അനീതി പ്രവർത്തിക്കാനും നമ്മൾ പ്രേരിതരായി എന്ന് വരും. വിവിധങ്ങളായ മേഖലകളിൽ പ്രലോഭനം നമ്മളെ നേരിടുന്നുണ്ട്. വ്യക്തിതലത്തിലും സമൂഹതലത്തിലും ഈ പ്രലോഭനങ്ങളെ തിരിച്ചറിയാനുള്ള കൃപയ്ക്ക് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. ഇതിൽ നിന്ന് മോചനം നേടാനുള്ള ഏകമാർഗം യേശു തന്നിരിക്കുന്നത് പ്രാർത്ഥനയാണ്. ദൈവവചനത്തിൽ ഉറച്ചു വിശ്വസിക്കുക, പ്രാർത്ഥിക്കുക, ഉപവസിക്കുക. ഇതാണ് പ്രലോഭനെ നേരിടാൻ യേശു നൽകിയ മാർഗം. പ്രാർത്ഥിക്കാം. കർത്താവായ യേശുവേ, ഞങ്ങളങ്ങേ സ്തുതിക്കുന്നു, അങ്ങേക്ക് നന്ദി പറയുന്നു. ഞങ്ങളെപ്പോലെ പ്രലോഭനത്തെ നേരിട്ടവനാണ് അവിടുന്ന്, പക്ഷേ അങ്ങ് വീണില്ല, വിജയിച്ചു. പ്രലോഭനങ്ങളെ തിരിച്ചറിയാനും പ്രലോഭകൻ്റെ ഗണിയിൽപ്പെടാതിരിക്കാനും അവിടെ നിങ്ങളെ ശക്തിപ്പെടുത്തണമേ. കർത്താവേ, പ്രാർത്ഥന കേട്ടുകൊള്ളണമേ.